അറുപത്തി ഏഴാം അധ്യായം. അഗസ്ത്യൻ പറഞ്ഞു, ഹേ മുനികളെ, ഏതൊരു മനുഷ്യൻ താൻ ശിവഭക്തനായിരുന്നാലും ശൈവചിഹ്നത്തെ ധരിച്ചവരായ ഭക്തന്മാർക്ക് ഒരിക്കലും അപരാധം ചെയ്യാതിരിക്കുകയും അപരാധം ചെയ്തു പോയാൽ തൻ്റെ പ്രാണങ്ങളെ ത്യജിക്കുകയും ചെയ്യുന്നുവോ, അവൻ മഹേശ്വരപ്രസാദത്താൽ മുക്തനായി ഭവിക്കുന്നു. ഇതിന് ഒരു ഇതിഹാസമുണ്ട്. ചോളവംശജന്മാരായ രാജാക്കന്മാരുടെ രാജധാനിയായി ആമോദപുരമെന്നു പേരായ ഒരു പുരമുണ്ട്. അവിടെ ധർമ്മകേതനൻ എന്നുപേരായ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് ഐശ്വര്യത്തിൽ ഇന്ദ്രതുല്യനും ദാനത്തിൽ കുബേരതുല്യനും യോഗത്തിൽ കപിലതുല്യനുമായിരുന്നു. ആ രാജാവ് അതാതു കാലങ്ങളിൽ ദേവപൂജാദികളെ ചെയ്തുകൊണ്ട് എല്ലാ ദിക്കുകളെയും ജയിച്ച് ഭൂമിക്ക് ഏകവീരനായിട്ട് രാജ്യപരിപാലനം ചെയ്തു. വിശ്വജിത്ത് എന്നുപേരായ യാഗം കൊണ്ട് മഹേശ്വരനെ യജിച്ചു. ശ്രീശൈലവാസിയായും തൻ്റെ കുലദൈവവുമായിരിക്കുന്ന മഹേശ്വരന് പലവിധ കൈങ്കര്യങ്ങളെയും ചെയ്തുകൊണ്ട് ഭക്തന്മാരെയും പാലിച്ചുകൊണ്ടിരുന്നു. ആ രാജാവിന് ഗൃഹദ്വാരത്തിൽ ദിഗ്ഗജ വംശജങ്ങളായും വിന്ധ്യപർവ്വത തുല്യങ്ങളായും എപ്പോഴും മതജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നവകളായും ഉള്ള ഉത്തമ ഗജങ്ങളുണ്ടായിരുന്നു. മറ്റുള്ള സൈന്യങ്ങളുടെ സംഖ്യയെ പറവാൻ ആരാലും കഴിയുന്നതല്ല. രാജാവ് രാജ്യപരിപാലനം ചെയ്യുമ്പോൾ ബ്രാഹ്മണരെല്ലാം വേദമാർഗരഥന്മാരായും ഭടന്മാരെല്ലാം ആയുധങ്ങളെ ധരിച്ചുകൊണ്ട് ദിക്കുകളെ ജയിക്കുന്നവരുമായും ഇരുന്നു. ഒരു ദിവസം മധ്യാഹ്ന സമയത്തിൽ ഒരു മത്തഗജത്തെ വെള്ളം കുടിപ്പിക്കാനായി ആനക്കാരൻ നദിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ശിവദാസൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ നദിയിൽ സ്നാനം ചെയ്ത് ഭസ്മരുദ്രാക്ഷങ്ങളെ ധരിച്ച് മഹേശ്വരന് അഭിഷേകത്തിനുള്ള ജലവുമെടുത്തുകൊണ്ട് ഒരു വാഴയിലയിൽ ശിവപൂജയ്ക്കുള്ള പുഷ്പങ്ങളെയും കയ്യിലെടുത്ത് ശിവമഹിമ്ന സ്തോത്രത്തെയും ജപിച്ചുകൊണ്ട് ഗൃഹത്തിലേക്ക് പോകുമ്പോൾ ആനക്കാരനോടുകൂടി ചങ്ങലയെയും ശബ്ദിപ്പിച്ചുകൊണ്ട് മത്തഗജം വരുന്നത് കണ്ടു. ആനയെ ഭയപ്പെട്ട ബ്രാഹ്മണൻ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി നിന്നു. അപ്പോൾ മത്തഗജം വാഴയിലയിലുള്ള ആഗ്രഹത്താൽ ബ്രാഹ്മണൻ്റെ കയ്യിൽ നിന്നും ഇലയെ വലിച്ചു. ബ്രാഹ്മണൻ ഭയപ്പെട്ട് ഓടി. ആന ഇലയെ മർദ്ദിച്ചപ്പോൾ പുഷ്പങ്ങളെല്ലാം ഭൂമിയിൽ വീണു. ബ്രാഹ്മണൻ ശിവാർപ്പണമെന്ന് പറഞ്ഞ് ഗൃഹത്തിലേക്ക് പോകുകയും ചെയ്തു. ഇതെല്ലാം രാജാവ് മാളികയുടെ മുകളിലിരുന്ന് കണ്ടു. തൻ്റെ ആന ചെയ്തതായ ശിവദ്രോഹം തനിക്കാണെന്ന് നിശ്ചയിച്ച് തൻ്റെ ശിരസിനെ അറുപ്പാനായി വേഗം കയ്യിൽ വാളെടുത്തു. അപ്പോൾ ഒരു അശരീരി വാക്കു കേട്ടു, നീ വെറുതെ സാഹസം ചെയ്യേണ്ട, ആ പുഷ്പങ്ങളെല്ലാം മഹേശ്വര ശിരസിൽ അതാ കിടക്കുന്നു, നോക്കുക. ഇങ്ങനെ അശരീരി വാക്കു കേട്ട് രാജാവ് ക്ഷേത്രത്തിൽ ചെന്ന് നോക്കുമ്പോൾ ആ പുഷ്പങ്ങളെല്ലാം ശിവലിംഗത്തിൻ്റെ ശിരസിൽ കിടക്കുന്നത് കണ്ടു. രാജാവ് വിസ്മിതചിത്തനായിട്ട് ആ ബ്രാഹ്മണനെ ശിവനാണെന്നു തന്നെ വിചാരിച്ച്. അനന്തരം രാജാവ് ആ ബ്രാഹ്മണന് ശിവപൂജയ്ക്കായി 1000 സ്വർണപത്മങ്ങളെയും ഗൃഹങ്ങൾ, പശുക്കൾ, കൃഷിസ്ഥലങ്ങൾ ഇവകളെല്ലാം കൊടുത്ത് ആ ബ്രാഹ്മണൻ്റെ ശിഷ്യനായും ഭവിച്ചു. ആ മത്തഗജത്തെ ദിനംതോറും മഹേശ്വരന് സ്വർണക്കുംഭത്തിൽ അഭിഷേകജലം കൊണ്ടുവരാനായി നിശ്ചയിച്ചു. ആ രാജാവിനെ ജനങ്ങൾ നന്ദികേശ്വര തുല്യനായ ഭക്തനാണെന്ന് പ്രശംസിച്ചു. ആ രാജാവ് വളരെ ക്ഷമയോടുകൂടിയും ഇന്ദ്രിയ നിഗ്രഹത്തോടുകൂടിയും രാജ്യം രക്ഷിച്ചുകൊണ്ടിരുന്നു. ഭക്തന്മാരെ പൂജിച്ചുകൊണ്ടും രാജധർമ്മം തെറ്റാതെ രാജ്യപരിപാലനം ചെയ്തുകൊണ്ടും വളരെ കാലം കഴിച്ചു. ഒരിക്കൽ ഒരു ശത്രുവിനെ ജയിപ്പാനായി സൈന്യങ്ങളോടുകൂടി സേനാപതിയെ ഗിരിദുർഗങ്ങളിലേക്ക് അയച്ച് അവർ പോയി ശത്രുവിനെ ജീവനോടുകൂടി പിടിച്ച് മറ്റുള്ള ശത്രുക്കളെ കൊന്ന് അവരുടെ തലകളെയും മറുത്ത് രാജാവിൻ്റെ സമീപത്തേക്ക് വന്നു. രാജാവ് അതെല്ലാം കണ്ട് സന്തോഷത്താൽ സേനാപതിയെ ആലിംഗനം ചെയ്തു. അപ്പോൾ ആ രാജാവിൻ്റെ ഭക്തിയെ പരീക്ഷിപ്പാൻ മഹേശ്വരന് കൗതുകമുണ്ടായി. ശത്രുക്കളുടെ ശിരസുകളുടെ ഇടയിൽ ജടയോടുകൂടിയ ഒരു ശിരസിനെ ഉണ്ടാക്കി. അനന്തരം സേനാപതി ശത്രു ശിരസുകളെ എല്ലാം രാജാവിന് കാണിച്ചു. അതിനിടയിൽ രാജാവ് ജടയുള്ള ശിരസും കണ്ടു. ഹാ ദുഷ്ട, നീ എന്താണ് ചെയ്തത് എന്ന് സേനാപതിയെ ദേഷ്യപ്പെട്ട് സർവജ്ഞനായ രാജാവ് അതിനു പ്രായശ്ചിത്തമായി തൻ്റെ കഴുത്തറത്തു കളയാമെന്ന് നിശ്ചയിച്ചു. ബ്രാഹ്മണർക്ക് അനവധി ധനങ്ങളെ ദാനം ചെയ്ത് അഗ്നിയെ ജ്വലിപ്പിച്ച രാജാവ് അതിൽ പ്രവേശിക്കുവാനായി ആ ജടയുള്ള ശിരസിനെ എടുത്ത് തൻ്റെ തലയിൽ വെച്ച് അഗ്നികുണ്ഡത്തിൻ്റെ സമീപത്തേക്ക് ചെന്നു. അപ്പോൾ ആ ശിരസ് മറഞ്ഞുപോയി. രാജാവ് അതുകൊണ്ട് വിസ്മയിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മഹേശ്വരൻ വൃഷഭാരൂഢനായിട്ട് അവിടെ പ്രത്യക്ഷനായി. രാജാവ് മഹേശ്വരനെ കണ്ട് സന്തുഷ്ടനായിട്ട് നമസ്കരിച്ച് തൊഴുതുകൊണ്ട് മഹേശ്വരനെ സ്തുതിച്ചു. മഹേശ്വരൻ രാജാവിന് കൈവല്യത്തെ കൊടുത്ത് മറയുകയും ചെയ്തു എന്ന് സ്കന്ദോപപുരാണത്തിൽ 67-ാം അധ്യായം. 68-ാം അധ്യായം. അഗസ്ത്യൻ പറഞ്ഞു, ഹേ മുനികളെ, പതിതനാവട്ടെ ധൂർത്തനാവട്ടെ ഭസ്മധാരിയായി കാണുന്നവനെ, ശിവപ്രസാദത്തെ ആഗ്രഹിച്ച് പൂജിക്കുന്നവന് ശിവനെ പോലെയുള്ള പൂജ്യത സംഭവിക്കുന്നു. ഇതിന് ഒരു ഇതിഹാസം പറയാം. ഭൂമിക്ക് അലങ്കാരമായി ലക്ഷ്മീപുരം എന്നൊരു നഗരമുണ്ട്. ലക്ഷ്മിക്ക് ക്രീഡാഗ്രഹമായ ആ നഗരത്തിൽ ദരിദ്രനായി ഒരുവനുമില്ല. അവിടെ പ്രതാപസൂര്യൻ എന്നു പേരായി ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശജന്മാർക്ക് കുലദൈവം ശിവനായിരുന്നു. പ്രതാപസൂര്യൻ ചെറുപ്പത്തിൽ തന്നെ സകല ശത്രുക്കളെയും ജയിച്ചു, സർവധർമ്മങ്ങളെയും അറിഞ്ഞു, ശിവഭക്തന്മാർക്ക് അന്നദാനം ചെയ്യുന്നതാണ് മുഖ്യധർമ്മമെന്ന് നിശ്ചയിച്ചു. ഷഡ്രസങ്ങളോടുകൂടി അന്നത്താൽ ശിവഭക്തന്മാരെ പൂജിച്ചു കൊണ്ടിരുന്നു. വഴികളിൽ അനേകം അന്നശാലകളെ ഉണ്ടാക്കി അതിൽ വേണ്ടുന്ന കാര്യസ്ഥന്മാരെയും നിശ്ചയിച്ചു. വഴിപോക്കർക്കും അന്നദാനം ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ 64 സംവത്സരം കഴിഞ്ഞു. അപ്പോൾ മഴയില്ലാത്തതിനാൽ എല്ലാ പ്രാണികൾക്കും ഭയങ്കരമായ ദുർഭിക്ഷയുണ്ടായി. അതുകൊണ്ട് സകല ജനങ്ങളും അന്നദാതാവായ ആ രാജാവിൻ്റെ രാജ്യത്തിലേക്ക് ചെന്നു. രാജാവ് മധ്യാഹ്നം വരെ ജനങ്ങൾക്കെല്ലാം ഇഷ്ടം പോലെ ഭക്ഷണം കൊടുത്തു. എല്ലാവരെയും ഭസ്മവും ധരിപ്പിച്ചു. ഇങ്ങനെ 12 സംവത്സരം 12,000 ജനങ്ങൾക്ക് നിത്യവും ഭക്ഷണം കൊടുത്ത് ഭസ്മവും ധരിപ്പിച്ചു വന്നു. ഇങ്ങനെ ചെയ്യുന്നതിനാൽ പ്രീതനായ മഹേശ്വരൻ രാജാവിനോട് സ്വപ്നത്തിൽ അഭീഷ്ടം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ്, ഭവാൻ ബ്രാഹ്മണർ ഭക്ഷണം കഴിക്കുന്ന പന്തിയിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് മഹേശ്വരൻ മറയുകയും ചെയ്തു. രാജാവ് എഴുന്നേറ്റ് സ്വപ്നവൈഭവത്തെ ഓർത്ത് ദേഹമെല്ലാം രോമാഞ്ചമുണ്ടായി, ഭക്തിപരവശനായി ഭവിച്ചു. അനന്തരം 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മധ്യാഹ്നത്തിൽ മഹേശ്വരൻ വിടനായ ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് രാജഗൃഹദ്വാരത്തിൽ ചെന്നു. അപ്പോൾ 2,000 ശ്രോത്രിയ ബ്രാഹ്മണർ ഭക്ഷണത്തിനായി ഇരിക്കുന്നു. നഖക്ഷത ദേഹത്തോടുകൂടിയവനായും ദന്തക്ഷതമുള്ള അധരത്തോടുകൂടിയവനായും ലാക്ഷാരസത്താലും മഞ്ഞളാലും അടയാളമുള്ള വസ്ത്രത്താൽ ഗജചർമ്മം കൊണ്ട് എന്ന പോലെ പുതച്ചവനായും നെറ്റിയിൽ പകുതി മാഞ്ഞിരിക്കുന്ന തിലകത്തോടുകൂടിയവനായും മുഖത്തിൽ ഭസ്മോദ്ധൂളനം ചെയ്യപ്പെട്ടവനായും താംബൂലത്തെ ചവച്ചുകൊണ്ട് കടക്കണ്ണിനാൽ ഉന്നതസ്ഥനിയായ ഗംഗാദേവിയെ കടാക്ഷിക്കുന്നവനായും പഴയ പുഷ്പമാലയെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നവനായും ഉള്ള മായാവിടൻ അന്നമുണ്ടോ എന്ന് ഗംഭീരമായി ചോദിച്ചു. പ്രതാപസൂര്യൻ ആ ബ്രാഹ്മണനെ ഭസ്മോദ്ധൂളിത ശരീരനായി കണ്ടതിനാൽ ഭക്ഷണം ചെയ്യുന്ന ബ്രാഹ്മണരുടെ പന്തിയിലേക്ക് കടത്തി. വൈശ്വാഹര മന്ത്രത്തെ ജപിച്ച് ഭക്ഷണം ചെയ്യുന്ന ബ്രാഹ്മണരുടെ മധ്യത്തിൽ ആ വിടബ്രാഹ്മണൻ ശൃംഗാരലഹരി എന്ന പോലെയുള്ള വാക്കുകൾ പറഞ്ഞു. അതുകൊണ്ട് ബ്രാഹ്മണർ ഇവൻ നമ്മുടെ പന്തിയിലിരുന്ന് ഭക്ഷണം ചെയ്യുവാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് അന്യോന്യം നോക്കി. രാജാവ് വേഗം ബ്രാഹ്മണനെ കാൽ കഴുകിച്ചിരുത്തി പുഷ്പം ചന്ദനം മുതലായതിനാൽ പൂജിച്ചു. രാജപത്നി അദ്ദേഹത്തിന് അന്നം മുതലായതെല്ലാം വിളമ്പി. രാജാവ് ആ ദൂർത്തൻ്റെ കയ്യിൽ ശീതളമായ ജലത്തെ സന്തോഷത്തോടുകൂടി ഒഴിച്ചു കൊടുത്തു. ഇനി ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. മറ്റുള്ള ബ്രാഹ്മണർ ഈർഷ്യയോടെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ മായാവിടൻ ജലവും കയ്യിൽ വെച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, എൻ്റെ പ്രിയതമയായ ദാസി പടിക്കൽ നിൽക്കുന്നുണ്ട്, അവളെ ഇങ്ങോട്ട് വിളിക്കുക, എനിക്ക് അവളോടൊരുമിച്ചാണ് ഭക്ഷണം. ഇങ്ങനെ വിടൻ പറഞ്ഞത് കേട്ട് ജാതി മതാന്ധന്മാരായ ബ്രാഹ്മണരെല്ലാം ഛി ഛി എന്ന് പറഞ്ഞു. രാജാവ് താൻ കണ്ട സ്വപ്നത്തെ ഓർത്തുകൊണ്ട് ദാസിയെ നോക്കുവാനായി പടിക്കിലേക്ക് പോയി. അപ്പോഴേക്കും മായാവിടൻ മറഞ്ഞു കളഞ്ഞു. പടിക്കൽ ദാസിയെ കാണാതെ രാജാവ് മടങ്ങി വരുമ്പോഴേക്കും ബ്രാഹ്മണനെയും കാണാനില്ല. അതുകൊണ്ട് രാജാവ് ഖിന്നചിത്തനായി ഭവിച്ചു. ബ്രാഹ്മണരെല്ലാവരും കർമാന്തന്മാരും ദ്രോഹികളുമായ തങ്ങളെ തന്നെ നിന്ദിച്ചു. രാജാവും ഭാര്യയും പ്രാണത്യാഗത്തിനായി ഒരുങ്ങി. രാജാവ് തൻ്റെ കയ്യിൽ വാളെടുത്തു. അപ്പോൾ മഹേശ്വരൻ വൃഷഭാരൂഢനായിട്ട് രാജാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി. രാജാവ് ഉമാദേവിയോടും ഗജാനന ഷഡാനനന്മാരോടും കൂടി വൃഷഭാരൂഢനായ മഹേശ്വരനെ കണ്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു നമസ്കരിച്ചു. അപ്പോൾ സന്തുഷ്ടനായ മഹേശ്വരൻ ചിരിച്ചുകൊണ്ട് രാജാവിന് മുക്തിയെ കൊടുത്തു, ദേവിയോടുകൂടി മറയുകയും ചെയ്തു എന്ന് സ്കന്ദോപപുരാണത്തിൽ 68-ാം അധ്യായം. 69 അധ്യായം. അഗസ്ത്യൻ പറഞ്ഞു, ഹേ മുനികളെ, ഏതൊരുത്തൻ അനേക പ്രാണികളെ മഹേശ്വരന് സമർപ്പിച്ച് മഹേശ്വരനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നുവോ അവൻ ഹീനജാതിയായിരുന്നാലും കർമ്മബന്ധത്തിൽ നിന്നും മോചിക്കുന്നു. ഇതിന് ഒരു ഇതിഹാസത്തെ പറയാം. കിഴക്കേ സമുദ്രതീരത്തിൽ കുബേരപുരതുല്യമായും ത്രൈലോക്യ വിശ്രുതമായും നാഗപുരം എന്നുപേരായ ഒരു പുരമുണ്ട്. ആ നഗരത്തിൽ ദിനംതോറും രത്നപരീക്ഷയ്ക്കായി വളരെ കപ്പലുകൾ അനേകവിധ രത്നങ്ങൾ വന്നുകൊണ്ടിരുന്നു. അവിടെ സ്വർണത്തെ മാറ്റുനോക്കുന്നവരായ വൈശ്യന്മാരുടെ കയ്യിലുള്ള മെഴുകുണ്ടയിൽ സ്വർണരേണുക്കൾ പ്രകൃതിയിൽ ദേഹികൾ ലയിക്കുന്നത് പോലെ ലയിക്കുന്നു. അവിടെ സ്വർണപ്പൊടികളും വെള്ളിപ്പൊടികളും ഭൂമിയിലുള്ള പൊടികളെപ്പോലെ കിടക്കുന്നു. ആ നഗരത്തിൽ പ്ലവൻ എന്നു പേരായി ഒരു ദാസനുണ്ടായിരുന്നു. അവന് ചൂണ്ടൽ കൊണ്ടും വല കൊണ്ടും മത്സ്യങ്ങളെ പിടിക്കുകയാണ് പ്രവൃത്തി. ഒരിക്കൽ ത്യാഗേശ്വരന് ഫാൽഗുണോത്സവമുണ്ടായപ്പോൾ നാഗപുരത്തിലുള്ള ജനങ്ങളെല്ലാം ആ ഉത്സവത്തെ കാണുവാൻ പുറപ്പെട്ടു. പ്ലവൻ എന്നു പേരായ കൈവർത്തനും അവരുടെ കൂടെ പുറപ്പെട്ടു. കമലാലയത്തിൽ പോയി ത്യാഗേശ്വരനെ സേവിച്ച് പ്ലവൻ കമലാലയ തീർത്ഥക്കരയിൽ ചെന്നു നിന്നു. അപ്പോൾ ഒരു മത്സ്യം തീർത്ഥത്തിലിട്ട നിർമാല്യത്തെ തിന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് പ്ലവൻ ജാതി സ്വഭാവത്താൽ അതിനെ പിടിച്ചു. ആ തീർത്ഥക്കരയിൽ ഒരു ബ്രാഹ്മണൻ ശിവപൂജ ചെയ്തുകൊണ്ടിരുന്നു. ആ ബ്രാഹ്മണൻ പ്ലവനോട് ശിവാർപ്പണമെന്ന് പറഞ്ഞു മത്സ്യത്തെ തീർത്ഥത്തിലേക്ക് വിടുവാൻ പറഞ്ഞു. അവൻ വേഗം മത്സ്യത്തെ വിട്ട് തൊഴുതുകൊണ്ട് ബ്രാഹ്മണനോട്, ഞാൻ ഈ മത്സ്യത്തെ വിട്ടതുകൊണ്ടുള്ള ഫലം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, നീ നീചജാതിയായിരുന്നാലും ആ ബ്രഹ്മവസ്തു തന്നെയാകുന്നു എന്ന് പറഞ്ഞ് ഭസ്മവും കൊടുത്തു. മത്സ്യത്തെ പിടിക്കുന്നത് നിന്റെ ജാതിധർമ്മമായാലും ഞാൻ പറഞ്ഞതുകൊണ്ട് മത്സ്യത്തെ വിട്ടുവല്ലോ, അതിനാൽ നിനക്ക് ത്യാഗേശ്വര പ്രസാദമുണ്ടാകും എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ പോകുകയും ചെയ്തു. അന്നു മുതൽ പ്ലവൻ സമുദ്രത്തിൽ വലയിട്ട് കിട്ടുന്ന മത്സ്യങ്ങളിൽ നല്ലതായ ഒരു മത്സ്യത്തെ ശിവാർപ്പണമെന്ന് പറഞ്ഞ് ജീവനോടുകൂടി സമുദ്രത്തിലേക്ക് വിടും. ഇങ്ങനെ ഒരു നിയമം നിശ്ചയിച്ചു. മറ്റുള്ള കൈവർത്തന്മാരെല്ലാവരും പരിഹാസമായി അവനെ ഭക്തൻ എന്ന് വിളിച്ചു തുടങ്ങി. പ്ലവൻ ഇങ്ങനെയുള്ള നിയമത്തോടുകൂടി 10 സംവത്സരം കഴിച്ചു. പ്ലവൻ ദിവസം തോറും സമുദ്രത്തിൽ വല വീശുമ്പോഴേക്കു തന്നെ അനവധി മത്സ്യങ്ങൾ വലയിൽപ്പെടും. നല്ലതെല്ലാം അവൻ ശിവനാണെന്ന് പറഞ്ഞുവിടും. മത്സ്യം വിറ്റ് അവന് ധനം വളരെ വർദ്ധിച്ചു. അവൻ അതിഭക്തനും അതിധനവാനും ആയിത്തീർന്നു. അവൻ്റെ ഭക്തിയെ ഒന്ന് പരീക്ഷിക്കണമെന്ന് മഹേശ്വരന് കൗതുകമുണ്ടായി. ഒരു ദിവസം പ്ലവൻ വൈകുന്നേരം വരെ വലയിട്ടിട്ടും ഒരു മത്സ്യമെങ്കിലും കിട്ടിയില്ല. സന്ധ്യയാകുമ്പോൾ വലുതായ ഒരു മത്സ്യം വലയിൽപ്പെട്ടു. ധീരനായ പ്ലവൻ അതിനെ എടുത്ത് ശിവാർപ്പണമെന്ന് പറഞ്ഞ് സമുദ്രത്തിലിട്ടു. സർവസാക്ഷിയായ മഹേശ്വരൻ അതുകൊണ്ട് സന്തുഷ്ടനായി ഭവിച്ചു. പിറ്റേ ദിവസം രാവിലെ പ്ലവൻ വലയിട്ടപ്പോൾ വലയിൽ അനവധി മത്സ്യങ്ങൾ പെട്ടു. അതിൽ മഹേശ്വരമായയാൽ സ്വർണമയമായ ഒരു മത്സ്യമുണ്ടായി. ആ വലയുടെ ഭാരാധിക്യത്താൽ അവൻ അതിനെ വലിച്ചു കയറ്റുവാൻ ശക്തനായില്ല. അടുക്കെ മത്സ്യം പിടിക്കുന്ന മറ്റുള്ള ദാശന്മാരെ വിളിച്ചു വരുത്തി. വലയിലുള്ള മത്സ്യത്തിൽ പകുതി ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ സഹായിക്കാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ തന്നെയെന്ന് സമ്മതിച്ച് അവരെല്ലാവരും കൂടി വലയെ വലിച്ച് കരയ്ക്ക് കയറ്റി നോക്കുമ്പോൾ അതിൽ ഒരു സ്വർണ മത്സ്യത്തെ കണ്ടു. അതുകൊണ്ട് ദാശന്മാരെല്ലാവരും സന്തോഷിച്ചു. പ്ലവനാവട്ടെ മത്സ്യങ്ങളെ ഭാഗിക്കുന്നതിന് മുൻപേ ആ സ്വർണ മത്സ്യത്തെ എടുത്ത് സമുദ്രത്തിലേക്കിട്ടു നിയമത്തെ രക്ഷിച്ചു. അതിൻ്റെ വില ഞങ്ങൾക്ക് തരണമെന്ന് ദാശന്മാർ കലഹിച്ചപ്പോൾ പ്ലവൻ തനിക്കുള്ള പകുതി മത്സ്യത്തെ ഒട്ടും ശങ്കിക്കാതെ അവർക്ക് കൊടുത്തു. കൈവർത്ത ശിഖാമണിയായ പ്ലവൻ്റെ ഭക്തി കണ്ട് മഹേശ്വരൻ ഗൗരീദേവിയോടുകൂടി അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി. ഭക്തനായ പ്ലവന് പുനർഭവ ഭയരഹിതമായ മുക്തിയെ കൊടുത്ത് ദേവൻ മറയുകയും ചെയ്തു എന്ന് സ്കന്ദോപപുരാണത്തിൽ 69-ാം അധ്യായം. 70-ാം അധ്യായം. അഗസ്ത്യൻ പറഞ്ഞു, ഹേ മുനികളെ, ഏതൊരു മനുഷ്യൻ ഭസ്മരുദ്രാക്ഷധരന്മാരുടെ പാദങ്ങളിൽ താൻ തന്നെ കഴുകി പൂജിക്കുന്നുവോ അവനും കർമ്മബന്ധത്തിൽ നിന്നും മോചിക്കുന്നു. ലോകവിശ്രുതമായ സൽപുരുഷന്മാർക്കിരിപ്പിടമായും മഹേശ്വരൻ്റെ പുണ്യക്ഷേത്രമായും കലശീപുരമെന്നു പേരായ ഒരു നഗരമുണ്ട്. ആ നഗരത്തിൽ മാനധനനെന്നു പേരായി ഒരു മഹാനായ രാജാവുണ്ടായിരുന്നു. ആ രാജാവ് ശത്രുക്കളെ ഗരുഡൻ സർപ്പങ്ങളെ എന്ന പോലെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. ഭൂമിയെ ധർമ്മത്തോടുകൂടി രക്ഷിച്ചു. മാനധനന് അനേക ജന്മങ്ങളാൽ സമ്പാദിക്കപ്പെട്ട പുണ്യവിശേഷത്താൽ മഹേശ്വരങ്കൽ ഭക്തിയുണ്ടായി. രാജാവ് സകല വേദാഗമ തത്വങ്ങളെയും കേട്ട് സകലവും ജഗത് അധിഷ്ഠാനമായ ശിവങ്കലാണെന്ന് നിശ്ചയിച്ചു. മഹേശ്വരങ്കൽ ദൃഢതമമായ ഭക്തിയെ ചെയ്തു. ബ്രഹ്മവിത്തായും ബ്രാഹ്മണപ്രിയനായും ഇരിക്കുന്ന ആ രാജാവ് ത്രികാലം ശിവപൂജ ചെയ്തുകൊണ്ട് തൻ്റെ രാജ്യവാസികളെയെല്ലാം ശിവപൂജ ചെയ്യുവാൻ നിഷ്കർഷിക്കുകയും ചെയ്തു. പഞ്ചാക്ഷരമന്ത്രം ജപിക്കാത്തവരെയും ഭസ്മ ത്രിപുണ്ഡ്രത്തെ ധരിക്കാത്തവരെയും ഭസ്മം കൊണ്ട് ഉദ്ധൂളനം ചെയ്യാത്തവരെയും രുദ്രാക്ഷം ധരിക്കാത്തവരെയും തൻ്റെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭേരിയടിപ്പിച്ച് എല്ലാ ദിക്കുകളിലും ഘോഷിച്ചു. രാജാവിനെയുള്ള ഭയത്താൽ ആ രാജ്യവാസികളെല്ലാം ശിവഭക്തിരഥന്മാരായി ഭവിച്ചു. ആ രാജാവിനെ കണ്ടു കലി പേടിച്ച് വിറച്ച് തൊഴുതുകൊണ്ട് തനിക്ക് മുമ്പേ തന്നെ നിശ്ചയിക്കപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് പോയി. ശിവഭക്തിയില്ലാത്തവങ്കൽ വസിച്ചുകൊള്ളുവാൻ രാജാവും കൽപ്പിച്ചു. ആ ദേശത്തിൽ അലക്ഷ്മി, കലഹം, ക്രോധം, കാമം, കളവ് ഇതൊന്നുമില്ലാത്തതിനാൽ കലി ഓടിപ്പോയി. അതുമുതൽക്ക് രാജാവിന് കലികമ്പൻ എന്നുള്ള പേർ പ്രസിദ്ധമായി. ആ കലികമ്പന് ശിവഭക്തന്മാരെ കാൽ കഴുകിക്കുന്നത് നിത്യവ്രതമാണ്. മധ്യാഹ്നത്തിൽ ഏതു ഭക്തന്മാർ വന്നാലും ശീതളജലത്താൽ അവരുടെ കാൽ കഴുകിച്ച് ഭക്ഷണം കൊടുക്കും. അങ്ങനെ നിത്യവ്രതത്തോടുകൂടി 12 സംവത്സരം കഴിഞ്ഞു. അപ്പോൾ മഹേശ്വരൻ രാജാവിൻ്റെ ഭക്തിയെ ഒന്ന് പരീക്ഷിക്കണമെന്ന് നിശ്ചയിച്ച് ഉപനയനം ചെയ്യാത്ത ഒരു ബ്രാഹ്മണ ബാലൻ്റെ വേഷം ധരിച്ച് രാജഗൃഹത്തിൽ ഭക്ഷണത്തിന് വന്നിരിക്കുന്ന മഹാത്മാക്കളുടെ കൂട്ടത്തിൽ ഭസ്മക്കുറിയാൽ ശോഭിച്ചുകൊണ്ട് വന്നിരുന്നു. "നീ ആരാണ്? എവിടെ നിന്ന് വരുന്നവനാണ്?" എന്ന് ബ്രാഹ്മണർ വളരെ ചോദിച്ചിട്ടും ആ കുട്ടി ഒന്നും പറഞ്ഞില്ല. കാൽ കഴുകിപ്പാൻ സമയമായപ്പോൾ ശ്രീമാനായ രാജാവ് വന്നു. സ്വർണപാത്രത്തിൽ ജലത്തെ എടുത്തുകൊണ്ട് പിന്നാലെ ഭാര്യയും വന്നു. എല്ലാ ബ്രാഹ്മണരുടെയും കാൽ കഴുകിക്കഴിഞ്ഞു. കുട്ടി മാത്രം ബാക്കിയായി. രാജാവ്, "നിനക്ക് സംസ്കാരങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. നീ എന്തു ജാതിക്കാരനാണ്? എവിടത്തുകാരനാണ്? നിന്റെ അച്ഛനമ്മമാർ ആരാണ്?" എന്ന് ചോദിച്ചു. അത് കേട്ട് കുട്ടി പറഞ്ഞു, "ഹേ രാജൻ, എനിക്ക് അച്ഛനമ്മമാരില്ല. കുലം എന്താണെന്ന് തന്നെ ഞാൻ അറിയില്ല. പിന്നെ എങ്ങനെ സംസ്കാരകർമ്മം ചെയ്യും? ഇതുകളെ കൊണ്ട് ഭവാൻ എന്താണ്? ഞാൻ കന്യകയെ ചോദിക്കുന്നില്ലല്ലോ. അന്നം തരുമോ ഇല്ലയോ?" ഇങ്ങനെ പറയുന്ന കുട്ടിയുടെ കാൽ കഴുകിക്കുവാനായി രാജാവ് തുടങ്ങുമ്പോൾ രാജ്ഞി കൈപിടിച്ചു നിർത്തി. രാജാവ് അതികോപത്തോടെ വേഗം വാളെടുത്ത് രാജ്ഞിയുടെ കൈയിനെ മുറിച്ചു കളഞ്ഞു. അപ്പോൾ മഹേശ്വരൻ വൃഷഭാരൂഢനായിട്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. രാജാവും ഭാര്യയും മഹേശ്വരനെ കണ്ട് പരമാനന്ദമഗ്നരായിട്ട് നമസ്കരിച്ചു സ്തുതിച്ചു. മഹേശ്വരൻ അവർക്ക് മുക്തിയെ കൊടുത്ത് മറയുകയും ചെയ്തു എന്ന് സ്കന്ദോപപുരാണത്തിൽ 70-ാം അധ്യായം.